You're with SBS Radio.
ഓസ്ട്രേലിയയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റത്തിൽ അടുത്ത കാലങ്ങളിൽ ഏറ്റവും പ്രസക്തമായി കാണുന്നത് നഴ്സിംഗ് രംഗത്തുള്ളവരുടെ വരവാണ്. നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ മലയാളികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ളത്. എന്നാൽ ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റത്തിലെ ആദ്യകാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അധ്യാപകരായിട്ടുള്ള മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത് വളരെ പ്രസക്തമായ ഒരു കാര്യമായി കണക്കാക്കാം. ഓസ്ട്രേലിയയിൽ വൈറ്റ് ഓസ്ട്രേലിയ പോളിസി നിലനിൽക്കുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള അധ്യാപകർ ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം പല രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ള മലയാളികളായ അധ്യാപകർ ഈ രാജ്യങ്ങളിൽ നിന്ന് പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതും കാണാം, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്. ഈ കാലയളവിൽ ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും രീതികളുമെല്ലാം ഒട്ടേറെ മാറ്റങ്ങളിലൂടെ കടന്നുപോയി. ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള മലയാളികളായിട്ടുള്ള അധ്യാപകരുമായി SBS മലയാളം സംസാരിക്കുകയാണ്. അവർ നേരിട്ട വെല്ലുവിളികളും അനുഭവങ്ങളും ഈ അവസരത്തിൽ SBS മലയാളത്തിൽ പങ്കുവയ്ക്കുന്നു. ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. ഓസ്ട്രേലിയയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റ ചരിത്രമെടുത്താൽ അധ്യാപകരായി എത്തിയവരുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതായി കാണാം. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തിയ മലയാളികളിൽ ഏറ്റവും ആദ്യകാലങ്ങളിലെത്തിയവരിൽ പലരും അധ്യാപകരായിരുന്നു. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ മലയാളിയായ പീറ്റർ വർഗീസിൻ്റെ മാതാപിതാക്കൾ. ഓസ്ട്രേലിയൻ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന പീറ്റർ വർഗീസ് SBS റേഡിയോയിൽ മലയാളം സംപ്രേഷണം തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഓസ്ട്രേലിയയിൽ എത്തിയ ചരിത്രം വിവരിച്ചിരുന്നു.
I think it was a world apart for migrants with an Asian background in 1964 because they were the days still of the White Australia policy. The White Australia policy didn't really change until a few years later. So it was a very different Australia in 1964. When we first came here, there were very few Asians living in Australia. My father came under a program for distinguished Asians, and he was a headmaster in Kenya and was offered a teaching position in Australia. He didn't know a soul in the country. Why he chose Australia in many ways remains a mystery to me, because there was no connection for him here, but I can only assume it was a providential decision. And I think life would have been very hard for them at the beginning. I mean, they went from being very well respected members of their community in Kenya, a position with a lot of status and standing, to a lot of domestic staff to help raise a family of 11, to an Australia where they would have to do everything for themselves, children who weren't used to helping out. It would have been, I imagine, a very difficult adjustment, but they were quite remarkable people, and they made that adjustment. They always had put a very high priority on education. They were both teachers to begin with.
മലയാളികളുടെ ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റ ചരിത്രത്തിൽ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ളത് വ്യക്തമാണ്. 1973 വരെ ഓസ്ട്രേലിയയിൽ വൈറ്റ് ഓസ്ട്രേലിയൻ പോളിസി നിലവിലുണ്ടായിരുന്നു. ഇതിനു തൊട്ട് മുൻപ് 1972 മെൽബണിൽ അധ്യാപകനായി എത്തിയതാണ് ചാക്കോ ജോയ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മാസങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ അധ്യാപികയായി എത്തുകയായിരുന്നു.
ഞാൻ ആദ്യം ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 10 വർഷം ബോംബെയിലെ ഒരു സീനിയർ കേംബ്രിഡ്ജ് സ്കൂളിലെ ഒരു യൂറോപ്യൻ സ്കൂളിലെ വർക്ക് ചെയ്തു, ക്രൈസ്റ്റ് ടീച്ചേഴ്സ് സ്കൂൾ എന്ന് പറയും. അവിടുന്ന് ഞാനത് 10 വർഷം കഴിഞ്ഞിട്ട് ഞാനത് 68 ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഞാനത് അപ്ലൈ ചെയ്തു. 68 ഓസ്ട്രേലിയ ഇമിഗ്രേഷൻ ഡോർ ഈസ് ഓപ്പണിങ്. അന്നേരം ഞാനത് അപ്ലൈ ചെയ്തു, ആൻഡ് ഫ്ലോറ ഫൗണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനും എൻ്റെ വൈഫും എൻ്റെ രണ്ട് മക്കളും അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് വിത്തിൻ 1 മന്ത് എൻ്റെ റിപ്ലൈ കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിലെ BEd MSc ഞാൻ പഠിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഞാൻ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഓഫീസിനെ ഇൻഫോം ചെയ്തു. അവർ പറഞ്ഞ പഠിത്തം കഴിഞ്ഞിട്ട് യു ക്യാൻ കം. എൻ്റെ പഠിത്തം 71 കഴിഞ്ഞു. അന്നേരം ഞാൻ 72 സ്ട്രെയിറ്റ് അവേ എന്നെ ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്തു, ബ്രേബ്രൂക്ക് എന്ന് പറഞ്ഞ ഹൈസ്കൂളിൽ. പിന്നീട് മാർച്ചിലെ എന്റെ വൈഫും എന്റെ രണ്ട് കുട്ടികളും വന്നു. വൈഫ് ഓൾസോ എ ടീച്ചർ. 73-ൽ 72-ൽ വെൻ ഐ കെയിം അവിടെ വൈറ്റ് ഓസ്ട്രേലിയൻ പോളിസി ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. പക്ഷേ എനിക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷനും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സോ സ്ട്രൈറ്റ് അവേ ഐ ഗോട്ട് ദ ജോബ് ഇൻ ദ സ്കൂൾ. ഒരു വർഷം ഞാൻ ഗവൺമെന്റ് സ്കൂൾ കണ്ടിന്യൂ ചെയ്തു. 1973-ൽ ഞാനത് ഐ ചേഞ്ച് മൈ ജോബ് ടു എ പ്രൈവറ്റ് കോളേജ്, പ്രൈവറ്റ് സ്കൂൾ.
ചാക്കോ ജോയ് ഓസ്ട്രേലിയയിൽ 37 വർഷം അധ്യാപകനായി തുടർന്നു. ഈ കാലയളവിൽ ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ രീതികളിൽ ഒട്ടേറെ മാറ്റം സംഭവിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയയിലേക്ക് എത്തിയ മലയാളി അധ്യാപകരിൽ പലരും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എത്തിയിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മ തന്നെ ഓസ്ട്രേലിയയിലുണ്ട്. ഭർത്താവും ഭാര്യയും അധ്യാപകരായിട്ടുള്ളവരാണ് പലരും. മെൽബണിലുള്ള ഫുഡ്സ്ക്രേ കോളേജിൽ ഹൈസ്കൂൾ അധ്യാപകനാണ് വർഗീസ് ജോൺ. കെനിയയിൽ നിന്ന് ലെസോത്തോയിൽ, പിന്നീട് അവിടെ നിന്ന് ഓസ്ട്രേലിയയിലെത്തുകയായിരുന്നു വർഗീസ് ജോണും കുടുംബവും. 2000-ലായിരുന്നു വർഗീസ് ജോൺ ഓസ്ട്രേലിയയിലെത്തിയത്.
അതെ, ലേറ്റ് 60s-ലും 70s-ലും ഒക്കെ കേരളത്തിന്റെ സാക്ഷരതാ ലെവല് വളരെ ഹൈ ആയിരുന്നോണ്ട് അവിടുന്ന് ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഒക്കെ ഒരു കാലത്ത് വന്നിരുന്നു. അവർ ബി എഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം അന്ന് ഈ വെളിയിലോട്ട് ഗൾഫൊന്നും അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. അന്നേരം അവർ ആഫ്രിക്കയിലോട്ട്, അതായത് നൈജീരിയ, സാംബിയ, എത്യോപ്യ, ഇങ്ങനെ 3 രാജ്യത്തോട്ടാണ് ആദ്യമായിട്ട് മലയാളി ടീച്ചേഴ്സ് എക്സ്പാട്രിയേറ്റ് ആയിട്ട് പോകുന്നത്. അങ്ങനെ കുറെ പേര് പല രാജ്യങ്ങളിൽ പോയി. അങ്ങനെയാണ് ഒരു തുടക്കം. കുഞ്ഞുങ്ങളുടെ ഒരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ഫസ്റ്റ് കൺട്രിയിലോട്ട് മൂവ് ചെയ്താലോ എന്നൊരു ആലോചന വന്നു. അതിനനുസരിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പം ഒന്നീ ന്യൂസിലൻഡ് അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ. അപ്പം പലതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ വാസ് ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ 2000 അവസാനം ഞങ്ങളിലെ സുഹൃത്തിനെ കംപ്ലീറ്റ് റിസൈൻ ചെയ്തിട്ട് ഓസ്ട്രേലിയയിലോട്ട് വന്നു. പക്ഷേ ഓസ്ട്രേലിയ വന്നപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഞങ്ങളിവിടെ സെറ്റിൽഡ് ആയി.
പലതരത്തിലുള്ള വെല്ലുവിളികൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ രീതി വിദ്യാർത്ഥികളെ കേന്ദ്രീകൃതമാണെന്ന് അദ്ദേഹം പറയുന്നു.
സിസ്റ്റം ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഇവിടെ കുറച്ചുകൂടെ ഒരു ടീച്ചർ സെന്റേർഡ് ലേണിംഗ് അല്ല, ഇവിടെ കുറച്ചുകൂടെ ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. കാരണം ഒരു 20 വർഷത്തിന് ശേഷമുള്ള ഒരു തുടക്കമാണ് ഇവിടുത്തെ. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഈസ് സ്ലൈറ്റ്ലി അഡ്വാൻസ്ഡ്. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ഓഫ് ടീച്ചിങ് ഈസ് ഡിഫറെന്റ്, അല്ലാതെ സബ്ജക്റ്റും കണ്ടന്റും ഒക്കെ സെയിം ആണ്.
ഓസ്ട്രേലിയയിലെത്തിയതിന് ശേഷം വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ആദ്യം നേരിടേണ്ടി വന്നുവെന്ന് വർഗീസ് ജോണിന്റെ ഭാര്യ ജെസി വർഗീസ് പറയുന്നു.
എന്നുവെച്ചാ ഒരു രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തോട്ട് വരുമ്പോ ഒരു വലിയൊരു, പ്രത്യേകിച്ച് ഞങ്ങള് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ലെസോത്തോയിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് കാരണം ടീച്ചിങ് ടോട്ടലി ഡിഫറെന്റാ. മീൻസ് നമ്മുടെ ഡെലിവറി, കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന രീതി ഡിഫറെന്റ്, അതുപോലെ സ്റ്റുഡൻസ് ഡിഫറെന്റ്. മീൻസ് ഡിസിപ്ലിൻ ഉണ്ടല്ലോ അവിടെ ലെസോത്തോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് മാനേജ്മെന്റ് ഒരു ഇഷ്യൂ അല്ല. അന്നേരം നമ്മൾ തന്നെ പല ടെക്നിക്സ് ഇവിടെ എങ്ങനെ അവരെ ഉണ്ടല്ലോ ഡീൽ ചെയ്യാം എന്നുള്ള അതൊരു വലിയൊരു ലേണിംഗ് കർവ് ആയിരുന്നു. എല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടാണ് ദ വേ ഉണ്ടല്ലോ, അവര് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് ഉള്ളതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ചുള്ള റെസ്പെക്ട് ഉണ്ട്. മീൻസ് ഇപ്പൊ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെങ്കിലും അവരാണ് നമ്മുടെ ബോസ് എന്ന് ആ ഒരു ഫീലിംഗ് ഇല്ല. ഇപ്പം കിച്ചണിലൊക്കെ ആണെങ്കിലും അവർ തന്നെ കയറി കുക്ക് ചെയ്യുകയും എല്ലാവരും കൂടെ ക്ലീനിങ് ചെയ്യുകയും അതൊരു നല്ലൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
ലോക അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള മലയാളികളായിട്ടുള്ള ചില അധ്യാപകർ അവരുടെ കുടിയേറ്റ യാത്രകളിലെ അനുഭവങ്ങളും നേരിട്ട വെല്ലുവിളികളും SBS മലയാളത്തിൽ പങ്കുവയ്ക്കുന്നതാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർക്ക് ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ നല്ലൊരു അന്തരീക്ഷമാണുള്ളതെന്ന് ജെസി പറയുന്നു. എന്നാൽ ജോലിക്ക് അപേക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രാദേശികമായ പരിശീലനം ലഭിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്ന കാര്യവും ജെസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
ഓഫ് കോഴ്സ് നമ്മൾ ഈ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടുത്തെ ലോക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അന്നേരം അവർക്ക് ഇവിടുത്തെ രീതികൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ സ്കിൽസ് എങ്ങനെയാണ്, ഇപ്പം നമ്മളൊരു ഇന്റർവ്യൂവിന് മുമ്പ് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവർക്ക് ഇവിടുത്തെ അവർ അതിൽ വളർന്നു വന്നതായത് കാരണം അവർക്ക് ഇവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലും, പിന്നെ ഓഫ് കോഴ്സ് പേരൻസ് ആണെങ്കിലും എന്റെ ഞാൻ മനസ്സിലാക്കിയത്തോളം അവർ പലരും നമ്മളെ ടീച്ചിങ് ബെറ്റർ ടീച്ചറാണ് ആണെങ്കിലും അവർ എപ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ ഫീലിങ് ഇവിടുത്തുകാരെയാണ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എന്തായാലും പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം പേരൻസിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതല്ലേ ഇതെല്ലാം ഒരു ബിസിനസ് പോലല്ലേ. അന്നേരം അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ പല കേസിലും പ്രിഫർ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു, കാരണം പേരൻസ് പ്രിഫർ ചെയ്യുന്ന പല കേസിലും അങ്ങനെ ഒരു റീഡിംഗ് ആണ് എനിക്ക് പല ഇതിൽ നിന്നും. നമ്മുടെ ഇപ്പോൾ സ്കൂളിലൊക്കെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല റിസൾട്ട് ആണെങ്കിൽ പോലും നമ്മുടെ ഒരു ഫോട്ടോയോ അവരുടെ അഡ്വർടൈസ്മെന്റിനകത്ത് ഞാൻ കണ്ടിട്ടില്ല ഒരു സ്കൂളിൻ്റെയും ഉണ്ടല്ലോ ആ നമ്മുടെ ആൾക്കാരുടെ ഒരു പിള്ളേരെ അവർ വിടും അങ്ങനെയുള്ള അവരുടെ അഡ്വർടൈസ്മെന്റിനകത്തൊക്കെ. പക്ഷെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നവർ എത്രമാത്രം അവർ അത് പൊലിപ്പിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
അതേസമയം ഓസ്ട്രേലിയയിൽ പൊതുവായി വിവേചനമുള്ള സാഹചര്യങ്ങൾ കാണുന്നില്ല എന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള മറ്റൊരു അധ്യാപകൻ ബിജു വർഗീസ് പറയുന്നത്. വിക്ടോറിയയിലെ വാറികളിലുള്ള മാരിസ്റ്റ് ഫെയിൻ കോളേജിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
അങ്ങനെ വിവേചനങ്ങൾ ഒരു പ്രശ്നമായിട്ടായിരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അങ്ങനെ ഒരു വിവേചനം ഒരിക്കലും ഒരു സ്കൂളിൽ അങ്ങനെ ഒരു വിവേചനപരമായിട്ട് നമ്മളോട് പെരുമാറിയതായിട്ട് എനിക്കും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സ്വീകാര്യത എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ സ്വീകാര്യത ഓക്കെയാണ്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇപ്പൊ നമുക്ക് ചെല്ലുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അതിപ്പോ ഒരു ഒരു നമ്മുടെ ഒരു റേസിന്റെ ഒരു ഇഷ്യൂ ആയിട്ടല്ല പറയുന്നത്. അപ്പൊ ഏത് ഇപ്പൊ ഓസ്ട്രേലിയൻ സ്കൂളിൽ ഏത് സ്കൂളിൽ ചെന്നാലും നമ്മൾക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഒരു നമ്മുടെ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി ടു ടേക്ക് സം ടൈം, അതായത് നമ്മുടെ പിള്ളേർ നമ്മളെ പഠിച്ച നമ്മുടെ ഒരു നാട്ടിലെ ഒരു രീതിയല്ല. അപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ ആ ഗുരു ഭക്തി ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിലെ ഒരു സെറ്റ് നോമാണല്ലോ. ഇവിടെ അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു ഓവർ ടൈമില് നമുക്ക് വി ഹാവ് ടു വിൻ ദം, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു സ്വീകാര്യതയിലെ വിഷയമൊന്നും കണ്ടില്ല. നോർമലി ഒരു ടീച്ചർക്ക് ഉണ്ടാകുന്ന ആ വിഷയങ്ങൾ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു അന്യരാജ്യത്തു നിന്ന് വന്ന ഒരു ടീച്ചറിന്റെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക റേഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഓസ്ട്രേലിയയിലെത്തുന്ന അധ്യാപകർ ആദ്യകാലങ്ങളിൽ പുതിയ സാഹചര്യങ്ങളുമായി ഇഴുകിച്ചേരാൻ പല വെല്ലുവിളികളും നേരിടുന്നത് സ്വാഭാവികം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തുന്ന പ്രവണത ഇപ്പോൾ വളരെയധികം ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ഇൻക്ലൂസീവ്നെസ് എന്ന വാക്ക് വളരെയധികം എല്ലാവരും കേട്ട് കാണും. ഇതൊരു നല്ല മാറ്റമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
വളരെ കൂടുതലാണ് ഇവിടെ. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവനെ ആ സൊസൈറ്റിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് എന്റെ നാട്ടിലുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല. ഫോർ എക്സാമ്പിൾ അവന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ എംപെയർമെന്റ് ഉണ്ടെങ്കിൽ അവനെ ഇവിടുത്തെ സ്കൂൾ സൊസൈറ്റി ഓർ ദ സ്കൂൾ കമ്മ്യൂണിറ്റി ഇൻക്ലൂസീവ് ആണ് ആ സൊസൈറ്റിയിലേക്ക് അവനെ അവനെ വളരെ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇവിടുത്തെ.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് എത്തിയ മറ്റൊരു അധ്യാപികയാണ് ദീപ ജെയിംസ് ഇല്ലിപ്പറമ്പിൽ. 2002 ദീപ ജെയിംസ് ഓസ്ട്രേലിയയിലെത്തുന്നത്. ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ കുട്ടികളുമായുള്ള ഇടപഴകൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ദീപ ജെയിംസ് ഇല്ലിപ്പറമ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയിലെത്തുന്ന അധ്യാപകർ ആദ്യകാലങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്ലാസ് മാനേജ്മെന്റ് തന്നെയായിരിക്കുമെന്ന് മെൽബണിൽ ഗ്ലെന്നീഗൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ദീപ പറയുന്നു.
ഒരു ടീച്ചർ എന്ന രീതിയിൽ ഒരു നോളജ് പാർട്ടി മുമ്പ് അവരുടെ മാനസികാവസ്ഥയും അവരിരിക്കുന്ന അവസ്ഥകളും മനസ്സിലാക്കിയ ശേഷമേ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വളരെ ഒരു വ്യത്യാസം ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന ഒരു ഒരു സാധനം ഒരു കോൺസെപ്റ്റ് നമ്മൾ ഞാൻ ഇന്ത്യയിൽ പഠിപ്പിക്കുമ്പോഴും ലെസോട്ടോയിൽ പഠിപ്പിക്കുമ്പോഴും ഉണ്ടായിരുന്നില്ല. ക്ലാസ് റൂം മാനേജ്മെന്റ് കുട്ടികളുടെ ബിഹേവിയർ മാനേജ് ചെയ്യുക, അത് ടീച്ചിങ്ങിൻ്റെ ഒരു മുഖ്യ ഘടകമായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഒരു ടീച്ചർക്ക് സാധിക്കില്ലെങ്കിൽ ടീച്ചർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കില്ല.
അധ്യാപകരായി പ്രവർത്തിക്കാൻ കഴിയുന്നത് ഏറെ അഭിമാനം നിറഞ്ഞ കാര്യം തന്നെയായിട്ടാണ് ഇന്ന് സംസാരിച്ച എല്ലാവരും ചൂണ്ടിക്കാട്ടിയത്. 2019 ഓസ്ട്രേലിയയിലെ സ്കൂളുകളിൽ കാണുന്ന സംവിധാനങ്ങളും രീതികളുമെല്ലാം ഏറെ വ്യത്യസ്തമാണെന്നുള്ളത് ഇന്നത്തെ അഭിപ്രായങ്ങളിൽ നിന്നും വളരെ പ്രകടമാണ്.
Want to hear more stories like this? subscribe to our regular podcasts on iTunes.